الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد
والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ومن أعظم الأسباب علو الهمة ورغبة العبد في مكارم الأخلاق وأنها أولى ما اكتسبته النفوس وأجل غنيمة غنمها الموفقون فبحسب قوة رغبته في ذلك يسهل عليه في نيل هذا الخلق الجميل.
ومن أعظم الأسباب المعينة على حصول حسن الخلق നല്ല സ്വഭാവം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻ അഅ്ളമുൽ അസ്ബാബ്. ഈ കാരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് ഉലുവുൽ ഹിമ്മ. ഉലുവുൽ ഹിമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉയർന്നത് ലക്ഷ്യം വെക്കലാണ്. നിന്റെ സ്വഭാവം നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നീ ഒരിക്കലും ലക്ഷ്യം വെക്കേണ്ടത് ചെറിയ ലക്ഷ്യങ്ങളല്ല. ഞാൻ ഇന്ന സ്വഭാവം, ഇന്ന മോശമായ സ്വഭാവം, അതൊന്ന് നിർത്തി കിട്ടിയാൽ മതി, ബാക്കി പിന്നെ പ്രശ്നമില്ല എന്ന രൂപത്തിൽ നീ ചിന്തിക്കരുത്. മറിച്ച് നിന്റെ എല്ലാ സ്വഭാവങ്ങളും ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹം നിനക്കുണ്ടായിരിക്കണം. നന്മയിൽ ഏറ്റവും മുൻപന്തിയിലെത്താനുള്ള ആഗ്രഹം നിനക്കുണ്ടായിരിക്കണം. അങ്ങനെ ഏറ്റവും മുൻപന്തിയിലുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നത്, ഏറ്റവും ഉയരത്തിൽ എത്തിപ്പിടിക്കാനുള്ള ലക്ഷ്യബോധം ഉണ്ടാവുക എന്നത് നല്ല സ്വഭാവം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ഏതായിരിക്കും ഏറ്റവും വലിയ ലക്ഷ്യം സ്വഭാവത്തിന്റെ കാര്യത്തിൽ? ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ആവുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. റസൂലുള്ളാഹിനെ പോലെ ആവണം. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ഞാൻ ആകണം. റസൂലിനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നബി ആവണമെന്നാണോ? അല്ല, നബി ആവാൻ മനുഷ്യന് സാധിക്കില്ല. അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്, അവിടുന്ന് ആകട്ടെ അവസാനത്തെ റസൂലുമാണ്. മറിച്ച് ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കഴിവിൽ ഏറ്റവും മുൻപന്തിയിലെത്താൻ സാധിക്കണം. എന്നെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നന്മകൾ എത്തിപ്പിടിക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയണം. അങ്ങനെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അവന് സ്വഭാവം നന്നാക്കുക എന്നത് എളുപ്പമാകും. അതേസമയം നിന്റെ ലക്ഷ്യം നിന്റെ ദേഷ്യം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണെങ്കിലോ? നീ അതിലും തന്നെ പ്രയാസപ്പെടും. നിന്റെ ആകെയുള്ള ലക്ഷ്യം നിന്റെ ദേഷ്യം അവസാനിപ്പിക്കണം എന്നാണ്. അപ്പൊ നീ ആകെ അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അതാകട്ടെ നിനക്ക് ഏറ്റവും പ്രയാസകരവുമാണ്. എന്നാൽ നിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് എത്താനാണെങ്കിലോ? ഇത് അതിലെ ഏറ്റവും തുടക്കമാണ്. അത് നിനക്ക് വളരെ ചെറുതായി തോന്നും. ഇത് നിനക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ ലക്ഷ്യം, ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എങ്കിൽ അതിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പുകൾ, ആദ്യത്തെ സ്റ്റെപ്പുകൾ വളരെ എളുപ്പമായി തീരും. അങ്ങനെ അങ്ങനെ പടികൾ മേലോട്ട് ചവിട്ടാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്? ജഅൽനാലിൽ മുത്തഖീന ഇമാമ, ജഅൽന മിനൽ മുത്തഖീൻ എന്നല്ല, ജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്നല്ല നാം പറയുന്നത്. പിന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമെന്നാണ്. അത് ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്, ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്. അപ്പോൾ ഒരു മുഅ്മിൻ അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുകളിൽ എത്തിപ്പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ആകണം. നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും നിശബ്ദതയിലും നന്മകൾ പ്രാവർത്തികമാക്കുന്നതിലും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന അവസ്ഥയിലെത്തണം. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ നിന്റെ തല കുലുക്കുന്നത് അല്ലെങ്കിൽ തലയിൽ ചൊറിയുന്നത് അല്ലെങ്കിൽ നിന്റെ ശിരസ് അനക്കുന്നത് അത് റസൂലുള്ളയുടെ അസറിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഫഫ്അൽ, നീ അതിലും റസൂലുള്ളയെ പിൻപറ്റണം. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക എല്ലാത്തിലും. അങ്ങനെ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളത് എളുപ്പമാകും. എന്റെ തുടക്കമൊക്കെ എളുപ്പമാണ്, എന്നാൽ നിന്റെ ലക്ഷ്യം വളരെ ചെറുതാണെങ്കിലോ അവിടെ തന്നെ നീ പാളിപ്പോവും, അവിടെ തന്നെ നിനക്ക് പിഴച്ചു പോവും. അപ്പോൾ നിന്റെ ലക്ഷ്യം ഏറ്റവും മുൻപന്തിയിൽ വെച്ചാൽ നന്മകൾ ചെയ്യുക എന്ന് നിനക്ക് എളുപ്പമായി തീരും. അതുകൊണ്ട് പല ആളുകൾക്കും സ്വഭാവം നന്നാക്കാൻ സാധിക്കാത്തത് അവന്, ചില ആളുകൾക്ക് അവർക്ക് ലക്ഷ്യമേ ഇല്ല, സ്വഭാവം നന്നാക്കണം എന്ന ചിന്തയില്ല. അവരുടെ സ്വഭാവം അവന്റെ കണ്ണിൽ ഏറ്റവും നല്ല സ്വഭാവമാണ്. വേറെ ചില ആളുകൾ അവരുടെ സ്വഭാവത്തിലെ പ്രശ്നമായി കാണുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രശ്നങ്ങളൊന്നും ബാക്കിയില്ല. അവരാകട്ടെ അത് പരിഹരിക്കാൻ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഉയർന്ന ലക്ഷ്യബോധമുള്ള ആളുകൾ, അവർക്ക് സ്വഭാവം നന്നാക്കുക എന്നത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് സാധിക്കും. ഓരോ കാര്യങ്ങളായി അടുത്ത പടിയായി ചവിട്ടുന്നത് അവർക്ക് സാധിക്കും. മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് തൗഫീഖ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, നിങ്ങൾ സലില്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്തു ചോദിക്കണം? ഫിർദൗസ് ചോദിക്കണം. സ്വർഗത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല, ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു അഅല ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ നന്മകളിലും നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ നന്മകളും അതിന്റെ ഏറ്റവും മുൻപന്തിയിലെത്താൻ ആഗ്രഹിക്കുക എന്നത് അതായിരിക്കണം ഒരു മുസ്ലിമിനെ വേർതിരിക്കുന്നത്. നമ്മളെ എല്ലാവരെയും വേർതിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന്റെ ഉയർച്ച താഴ്ചകളാണ്. ചില ആളുകളുടെ ലക്ഷ്യം വളരെ ചെറുതായിരിക്കും, അവന് അത് തന്നെ എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. മറ്റു ചിലരുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരിക്കും, അവൻ അതിനോളം എത്തിയില്ലെങ്കിലും അതിന്റെ താഴ്ത്തെങ്കിലും എത്തും. അതുകൊണ്ട് ഒരിക്കലും ചെറിയ ലക്ഷ്യം കാണരുത്. അത് ഇൽമിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്, ഖുലുഖിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാക്കണം. ആ നാട്ടിലെല്ലാവരും നല്ലത് പറയുന്ന രൂപത്തിലേക്ക് എത്തിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലൊരാൾ നല്ലത് പറയണമെങ്കിൽ സഹാബിമാർ ചെയ്തതിന്റെ നൂറിൽ ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ, കാരണം എന്താ, അത്രയും ആളുകളുടെ സ്വഭാവം മോശമാണ്. അതിന്റെ ഇടയിൽ ഒരാൾ ഒരു സത്യം പറയാന്നുള്ള സ്വഭാവം ഒരാൾക്ക് ഉണ്ടായാൽ തന്നെ അയാൾ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുത്തത്തിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അമാനത്ത് എടുത്തുയർത്തപ്പെടും. അന്ത്യനാളാവുമ്പോ അമാനത്ത് എടുത്തുയർത്തപ്പെടും. അവസാനം ആളുകൾ, ജനങ്ങൾ പറയും, ഇന്ന നാട്ടിൽ ഒരാളുണ്ട് അയാൾക്ക് അമാനത്തുള്ള ആളാണ്. എന്ന് ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അമാനത്തുണ്ടെങ്കിൽ അയാളെ കുറിച്ച് വലിയ പുകഴ്ത്തി പാടുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തും. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമാണ്. കച്ചവടത്തിൽ നമ്മൾ എന്തെങ്കിലും കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ അതിൽ പറ്റിക്കപ്പെട്ട ആൾക്കാർ, പറ്റിക്കാത്ത ആൾക്കാർ പാരാണ്. അപ്പൊ പറ്റിക്കുക എന്നത് ഇന്ന് സാധാരണമാണ്. പറ്റിക്കാതിരിക്കാന്നുള്ളത് ഭയങ്കര റയറായ, വളരെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് നല്ലത് പറയാനാണെങ്കിൽ ചെറിയ ചെറിയ നന്മകൾ മതി. പക്ഷെ അത് ലക്ഷ്യമാവരുത്. അതിനേക്കാൾ മുകളിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും എവിടെയായിരുന്നോ അവിടേക്ക് എത്താൻ ആഗ്രഹിക്കണം. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. ഇതിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ചില ആളുകളുടെ ധാരണ മൻഹജു സലഫ് എന്ന സ്വഭാവം അതിൽ പെട്ടതല്ലാന്ന്. അല്ല, സ്വഭാവം മൻഹജു സലഫിൽ പെട്ടതാണ്. സ്വഭാവം മൻഹജു സലഫിൽ പെട്ടത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ അദ്ദേഹം അഖീദത്തുൽ വാസിതിയ്യ എന്ന ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ സ്വഭാവം നന്നാക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ അഖീദത്തുൽ വാസിതിയ്യ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ അവസാനത്തിൽ എന്തുണ്ട്, അഹ്ലു സുന്നത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അവർ പരസ്പരം കാരുണ്യമുള്ളവരാണ്, അവർ പരസ്പരം നന്മ കാണിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് ആരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അർഹമുൻ നാസി ബിൽ ഖൽഖി വഅറഫുഹും ബിൽ ഹഖ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണയുള്ളവരാണ്, ഏറ്റവും കൂടുതൽ സത്യം അറിയുന്നവരുമാണ്. അഹ്ലു സുന്നത്തിന്റെ സ്വഭാവം എന്താണ്? ഏറ്റവും കൂടുതൽ വിവരമുള്ളവരാണ്, ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ മെയിൻ ലിസ്റ്റുകളിൽ ഏറ്റവും മേലെ തന്നെ വെക്കണം. കാരണം അത് നന്നായാലേ ഈ പറഞ്ഞ മേൽ പറഞ്ഞ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ومن من اعظم الاسباب علو الهمه ورغبه العبد في مكارم الاخلاق ورغبه اشتم ആഗ്രഹം ورغبه العبد المنشنده ആഗ്രഹം في مكارم الاخلاق നല്ല സ്വഭാവങ്ങൾ നേടിയെടുക്കാനുള്ള, മാന്യമായ സ്വഭാവങ്ങൾ നേടിയെടുക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം, അത് നല്ല സ്വഭാവത്തിലേക്ക് അവനെ എത്തിക്കും. ഇതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം, നല്ല സ്വഭാവത്തിലേക്ക് ഞാൻ എത്തണം, ഞാൻ നന്നാവണം എന്ന ആഗ്രഹം അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൻ മോശം മനുഷ്യന്മാരിൽ പെട്ടുപോകും. അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമ അഹ്സൻത ഖൽഖി. പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമ അഹ്സൻത ഖൽഖി. അല്ലാഹു, നീ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം നന്നാക്കണം. اللهم حسن خلقي او احسن خلقي كما حسنت خلقي. عند سرتي كوني നന്നാക്കി അതുപോലെ എൻ്റെ സ്വഭാവം നീ നന്നാക്കണം. അതുപോലെ സ്വഭാവം നന്നാക്കാൻ തേടുന്ന എത്രയോ പ്രാർത്ഥനകൾ അറിയും കാണാം. അല്ലാഹുമ്മ നസ്അലുക അൽഹുദ വത്തഖ വൽഅഫാഫ والغنى. اللهم اني اسالك علما نافعا وعملا صالحا ورزقا طيبا. اللهم اعني على ذكرك وشكرك وحسن عبادتك. ഇങ്ങനെ നല്ല സ്വഭാവങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന എത്രയോ പ്രാർത്ഥനകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെട്ടതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ എന്താണ്? നല്ല സ്വഭാവം പഠിപ്പിക്കുക എന്നുള്ളത്. ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ്. എല്ലാ നല്ല സ്വഭാവങ്ങളും അതിന്റെ ഏറ്റവും മേൽപത്തിയിൽ, ഏറ്റവും മുൻപന്തിയിലുള്ള നല്ല സ്വഭാവം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ നല്ല സ്വഭാവങ്ങളിൽ തന്നെ ഏറ്റവും മുകളിലുള്ളത് നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അല്ലദീന يستمعون القول ويتبعون احسنه. الذين يستمعون القول ويتبعون احسنه. الذين اور مؤمنين ആരാണ്? يستمعون القول അവർ അള്ളാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. വയറ്റബിഊന അഹ്സന, അതിനേറ്റവും നല്ലത് പിൻപറ്റുന്നവരാണ്. എന്താണ് ഏറ്റവും നല്ലത് പിൻപറ്റാന്ന് പറഞ്ഞാൽ, ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വിശിഷ്ടമായ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യം, ഒരു കാര്യം അനുവദനീയമാണ്, ഒരു കാര്യം ഇതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു ശത്രു നിന്നെ ഉപദ്രവിച്ചാൽ, ചീത്ത വിളിച്ചാൽ, അയാളോട് നിനക്ക് ഒന്നല്ലെങ്കിൽ അയാളോട് നേരെ അതിന് തുല്യമായ രൂപത്തിൽ പ്രതികരിക്കാം. അവർ നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അവർ കാണിച്ചതിന് തുല്യമായി നിങ്ങൾക്ക് തിരിച്ചു കാണിക്കാം. അത് അനുവദനീയമാണല്ലോ, അനുവദനീയം. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായതുണ്ട്, അതെന്താണ്? വഇൻ തഅഫു വതത്തഖു, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, മാപ്പാക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഫഅഫു വസ്ഫഹു ഹത്താ യാതി അല്ലാഹു ബിഅംരി, നിങ്ങൾ പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്. രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒന്നല്ലെങ്കിൽ തുല്യമായത് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വിട്ടുകൊടുക്കുക. ഏതാണ് നല്ലത്? വിട്ടുകൊടുക്കുക. അല്ലദീന ഇസ്തമിഉന ഖൗല ഇത്തബിഉന അഹ്സന, അവർ ഖുർആൻ കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ്. അത് രണ്ടു വഴി നമ്മുടെ മുന്നിലുണ്ട്, അതിലേറ്റവും നല്ലത്. അള്ളാഹുവിന്റെ വിധിയിൽ നമ്മെ പ്രയാസപ്പെടുന്ന, നമുക്ക് പ്രയാസമാകുന്ന, സാന്ദർഭികമായി നമ്മുടെ അപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പ്രയാസമാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മെ ബാധിച്ചു എന്ന് വിചാരിക്കുക. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബാധിച്ചു എന്ന് വരും, നമുക്ക് പ്രയാസമല്ല. പ്രയാസമുണ്ടായാൽ രണ്ടു വഴികൾ നമ്മുടെ മുന്നിലുണ്ട്, നല്ല വഴികളാണ് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, അള്ളാഹുവിന്റെ വിധിയാണിത്, ഞാനിത് അക്ഷമിക്കുകയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ വിധിയിൽ നമുക്ക് തൃപ്തിയടയാം. ക്ഷമിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. തൃപ്തിയടയുക എന്നതോ, അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പദവിയാണ്. എനിക്ക് ബാധിച്ച മുസീബത്ത് ഇതിലാണ് എനിക്ക് ഖൈറുള്ളത്, അള്ളാഹു എനിക്ക് ഖൈറല്ലാതെ വിധിക്കുകയില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ചെയ്യുക, അതൊന്നും നമുക്ക് എന്തായാലും ഇപ്പൊ അവിടെ വരെ എത്താൻ പറ്റൂല, അങ്ങനെ ആവരുത്. ഏറ്റവും മുകൾ തന്നെ നമ്മൾ ലക്ഷ്യം വെക്കണം. നമ്മള് കിതാബ് തൗഹീദിൽ പഠിക്കുന്നു, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ 70,000 പേർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പലരും തീരുമാനിച്ചിരുന്നു, എന്തേ ചിലപ്പോ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല എന്ന് നമ്മൾ അപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് ഉലൂൽ ഹിമ്മത്തിന് നേർ വിപരീതമായിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂല, അതൊക്കെ ആകെ 70,000 ആൾക്കാരാണ്, അതിലിപ്പോ ഞാനെങ്ങനെ പെടാനാണ്? ഇമാം സഹാബിയായ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആകാശത്ത് നിന്നൊരു മലക്ക് വരികയാണ്, എന്നിട്ട് ആ മലക്ക് പറയാണ്, യാ അഹ്ലൽ അർദ്, കുല്ലുക്കും ഫിന്നാർ ഇല്ലാ വാഹിദ്, ജനങ്ങളെ നിങ്ങളിൽ എല്ലാവരും നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, ലറജൗതു അൻ അകൂന ദാലിക്, ആ ഒരാളാകാൻ ഞാൻ പ്രതീക്ഷ വെക്കും. ആകാശത്ത് ഒരാൾ വന്നു, എല്ലാവരും നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ആഗ്രഹിക്കും? ആ ഒരാൾ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും, അതിനുവേണ്ടി പണിയെടുക്കും. ആകാശത്ത് നിന്നൊരു മലക്ക് വരാണ്, എന്നിട്ട് പറയാണ്, കുല്ലുക്കും ഫിൽ ജന്ന ഇല്ല വാഹിദ്, നിങ്ങളെല്ലാവരും സ്വർഗത്തിലാണ് ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ, ലഹശീതു അൻ അകൂന ദാലിക്, ആ നരകത്തിൽ പോകുന്ന ഒരാൾ ഞാനാകുമോ എന്ന പേടി എന്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിനിടയിലാണ് മുമ്പിൽ നിൽക്കുന്നത്. അവൻ ഏറ്റവും നല്ലതാകാൻ ആഗ്രഹിക്കണം, അതോടൊപ്പം അവൻ എന്ത് ചെയ്യാൻ പാടില്ല, സ്വന്തം കാര്യത്തിൽ നിർഭയത്വമുള്ളവനായി തീരാനും പാടില്ല. وأنها أولى ما اكتسبته النفوس وأنها أيوة أنها مكارم الأخلاق هل صباوة أولى ما اكتسبته النفوس മനുഷ്യർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും നല്ലത് നല്ല സ്വഭാവമാണ്. സഹോദരങ്ങളെ, സാന്ദർഭികം ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, നല്ല സ്വഭാവം നല്ല സ്വഭാവം എന്ന് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും മനുഷ്യന്മാരോട് മാത്രമുള്ള പെരുമാറ്റമല്ല, ആണോ? അല്ല. നല്ല സ്വഭാവം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, അയാൾ അള്ളാഹുവിനോട് നല്ല സ്വഭാവമുള്ളവനാകുന്ന. നമ്മുടെ നാട്ടിൽ തബ്ലീഗുകാരുണ്ട്, അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ആളുകളാണ് എന്നാണ്. അതേ ആളുകൾ അവർ ഉറുക്ക് കെട്ടും, ഏലസ് കെട്ടും, ജാറങ്ങളിൽ പോകും, മക്ബറകളിൽ പോകും, അള്ളാഹു അല്ലാത്തൊരു സത്യം ചെയ്യും. അള്ളാഹു എവിടെയെന്ന് വെച്ചാൽ അതുപോലും ചിലപ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷത്തിന് അറിയില്ല, അല്ലെങ്കിൽ അവരിൽ വലിയൊരു ഭാഗത്തിന് അറിയില്ല. പക്ഷെ അവർ പറയും ഞങ്ങൾ നല്ല സ്വഭാവക്കാരാണ്. എന്റെ ആളുകളും പറയും അത്ര നല്ല സ്വഭാവം. സലാം പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുത്താൽ മതി, എന്നാലും അവർ ഒരു കൈ മാത്രമല്ല, പിന്നെ രണ്ട് കൈയുണ്ട്. അതും നല്ല സ്വഭാവമാണ് ആളുകൾ ധരിച്ചത്. ഒരു കൈ കൊടുത്താൽ മതി, അതാണ് സുന്നത്ത്. പക്ഷെ അവരെന്ത് ചെയ്യും? ഒരു കൈയും തരും, മറ്റേ കൈ കൊണ്ട് അപ്പോൾ അത് നല്ല സ്വഭാവമാണ് എന്നാണ് അവർ ധരിക്കുന്നതല്ല, ചീത്ത സ്വഭാവമാണ്. അവർ സൃഷ്ടികളോട് എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടും കാര്യമില്ല. അള്ളാഹുവിനോട് നല്ല പോലെ പെരുമാറിയിട്ടില്ലെങ്കിൽ അവന്റെ സ്വഭാവം ഒന്നാകെ മോശമാണ്. ഒരാൾ അള്ളാഹുവിനോട് നല്ല സ്വഭാവത്തിൽ അല്ലെങ്കിൽ അയാൾ മറ്റാരോട് നല്ല സ്വഭാവത്തിലായിട്ടും കാര്യമില്ല. അള്ളാഹുവിനോടുള്ള നല്ല സ്വഭാവം എങ്ങനെയാണ്? അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, അള്ളാഹുവിനെ പേടിക്കണം, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഓർക്കണം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവോടുള്ള ഖുലുഖ് നന്നാക്കണം ഒന്ന്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വഭാവം നന്നാക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. അത് നല്ല സ്വഭാവമാണ്, അതാണ് അടുത്ത നല്ല സ്വഭാവം. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനോട് നല്ല സ്വഭാവത്തിലല്ല, ജനങ്ങളോട് മുഴുവൻ നല്ല സ്വഭാവത്തിലായിട്ട് കാര്യമില്ല. എന്താണ് റസൂലുള്ളയോടുള്ള നല്ല സ്വഭാവം? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. അല്ലേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ബഅദാ അൻ തഹബത അഅമാലുകും വ അൻതും ലാ തശ്ഊറൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തരുത്. അവിടുത്തെ നിങ്ങൾ നിങ്ങൾ പരസ്പരം വിളിക്കുന്ന പോലെ ഉച്ച ഉയർത്തി വിളിക്കാൻ പാടില്ല. നല്ല സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ചെന്നാൽ അവിടുത്തെ ബഹുമാനിക്കണം, ആദരിക്കണം, അവിടുത്തെ സുന്നത്തിനെ ബഹുമാനിക്കണം, പിൻപറ്റണം, ഇത്തിബാ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന മാർഗം അതിലേക്ക് ക്ഷണിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ ഒന്നും പുതിയത് ഉണ്ടാക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹിനോടുള്ള നല്ല സ്വഭാവമാണ്. കഴിഞ്ഞു അല്ല, മൂന്ന്, അവനവനോട് നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. മൂന്ന്, അവനവനോട് നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, നിനക്ക് നിന്റെ സ്വന്തത്തോട് ചില ഹക്കുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താണ് നിന്റെ സ്വന്തത്തോടുള്ള ഹക്ക്? ഒരാള് അവനവന്റെ ശരീരത്തിന്റെ ആരോഗ്യം തീരെ ശ്രദ്ധിക്കുന്നില്ല. ഒരാളെ ഇബാദത്ത് എന്ന് പറഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുകയാണ്, തെറ്റാണത്. അവൻ നല്ല സ്വഭാവത്തിലല്ല, അവൻ സ്വന്തത്തോട് നല്ല സ്വഭാവമുള്ളവനായിട്ടില്ല. അത് കഴിഞ്ഞാൽ നാല്, അവന്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, പാപ്പയോട്, ഉമ്മയോട്, അയൽവാസികളോട്, കുടുംബക്കാരോട് ഒക്കെ നല്ല സ്വഭാവത്തിലായിരിക്കണം. പല ആളുകൾ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ആകെ മനസ്സിലാക്കുന്ന ഈ അവസാനം പറഞ്ഞ കാര്യം മാത്രമാണ്. അത് മാത്രമല്ല, ആദ്യം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഇതുപോലെ പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെ ശരിയാക്കണം, ഇതിലൊക്കെ നമ്മുടെ സ്വഭാവം നന്നാവണം. وأنها أولى ما اكتسبته النفوس وأجل غنيمة غنمها الموفقون الله عند توفيق لبشاء عليكم അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗനീമ സ്വത്ത് നല്ല സ്വഭാവമാണ്. فبحسب قوة رغبته في ذلك يسهل عليه نيل هذا الخلق الخلق الجميل അവന്റെ ആഗ്രഹത്തിന്റെ ശക്തി അനുസരിച്ചുകൊണ്ട് അവൻ എത്രമാത്രം നല്ല സ്വഭാവം കിട്ടാൻ ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് അവന് ഈ പറഞ്ഞ ശ്രേഷ്ഠമായ പദവി നേടിയെടുക്കാൻ സാധിക്കും. അവന്റെ ആഗ്രഹം വളരെ കടുത്തതായിരിക്കണം, ചെറിയ ആഗ്രഹമാവരുത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളിതിൽ എന്ത് ചെയ്യരുത്, ഇത് മരിക്കുന്നവരെ മറക്കാതെ കൊണ്ടെടുക്കേണ്ട കാര്യമാണ്. എപ്പോഴും ഇനിയും നന്നാവണം എന്ന ചിന്ത നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും വയസ്സായ ആളുകൾ അവർ നന്മയിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്, വയസ്സാവുമ്പോ പിന്നെ അവരുടെ ചിന്ത എന്താണ്, ഇനി എന്ത് നന്നാവനാണ് എന്ന അവസ്ഥ അവരിൽ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് നന്മ പിൻപറ്റാൻ സാധിക്കാതെ പോകുന്നത്. ഞാനിനി എന്ത് തന്നാണ്, അവന്റെ കണ്ണിൽ ബാക്കിയുള്ളവർ മാത്രമാണ് പ്രശ്നക്കാരായി വരുന്നത്. അതുകൊണ്ടാണ് നബിമാരെ പിൻപറ്റിയവർ മിക്കവരും ആരാണ്, യുവാക്കളാണ്. അവർക്ക് ശരിയാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. വയസ്സായി കഴിഞ്ഞാലോ ഫത്താല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബും, കാലം കുറെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൃദയം കടുത്തു പോകും, പിന്നെ നന്നാവണമെന്ന് തോന്നലില്ല. അങ്ങനെ ആവരുത്. നമ്മൾ പണ്ഡിതനാവട്ടെ സാധാരണക്കാരനാവട്ടെ കച്ചവടക്കാരനാവട്ടെ അല്ലാതെ എന്താവട്ടെ, ഇനി ഞാൻ നന്നാവേണ്ടതില്ല എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ തകരും. നമ്മൾ എപ്പോഴും നന്നായിക്കൊണ്ടിരിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് കുറവുകളുണ്ട്. ഈ കുറവുകൾ പരിഹരിക്കുക, വീണ്ടും വീണ്ടും പരിഹരിച്ചുകൊണ്ടിരിക്കുക, അടുത്ത് നന്മയ്ക്ക് നല്ലതിലേക്ക് വീണ്ടും നന്നാവും, വീണ്ടും നന്നാവും. ഇങ്ങനെ നന്മയുടെ പടികൾ മേലോട്ട് ചവിട്ടി പോവാനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ഓർമ്മ ഉണ്ടായിരിക്കണം.
ومن الأسباب أن يتأمل هل يجلب له سوء الخلق إلا الآسفة الدائمة والهم الملازمة والآثار القبيحة فيربأ بنفسه عن هذا الخلق النعيم هذا الخلق الذميم.
ومن الاسباب ان يبرئنا നല്ല സ്വഭാവം നേടിയെടുക്കാനുള്ള മറ്റൊരു വഴി അന്യത അമൽ അവൻ ചിന്തിക്കുക ഹൽ യജ്ലിബു ലഹു സൂഉൽ ഖുലുഖി ഇല്ല الاسف الدائم ഹൽ യജ്ലിബ് അവൻ നേടി കൊടുക്കുമോ ജലബ വലിച്ചുകൊണ്ടുവരാന്ന് ശരിക്കും അർത്ഥം ഹൽ യജ്ലിബ് അവന് കൊണ്ടുകൊടുക്കുമോ സൂഉൽ ഖുലുഖ് മോശം സ്വഭാവം ഇല്ല الاسف الدائم നിലനിൽക്കുന്ന ഖേദം എന്നും അവസാനിക്കാത്ത ഖേദം. നമ്മളെ സ്വഭാവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ആളുകളുടെ നല്ല പെരുമാറി അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇത്ര സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ ദേഷ്യം പിടിച്ചത്, തെറ്റിയത്, കുഴപ്പമുണ്ടാക്കിയത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും അല്ലെ. ചിലത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ അടഞ്ഞു പോകും, നാണക്കേടുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ. ശ്രദ്ധായും അത്ര ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തിരിക്കും, ആളുകളോട് ചെയ്ത ചില വൃത്തികേടുകൾ, മോശത്തരങ്ങൾ, തെറ്റുകൾ, നല്ലതല്ലാത്ത സംസാരങ്ങൾ, നമുക്ക് പെട്ടെന്ന് ദേഷ്യത്തിൽ ഉണ്ടായിപ്പോയ കുറെ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ, നമുക്ക് തന്നെ ആലോചിക്കുമ്പോ സ്വയം ലജ്ജ തോന്നുന്നു. അപ്പോൾ അവന് ഇനി ചിന്തിക്കുക, ഇനി ഞാൻ മോശം സ്വഭാവിക്കും, ഇതേപോലെ കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഓർക്കാൻ വേണ്ടി വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. നമ്മൾ ചില സമയത്ത് പറഞ്ഞ അഹങ്കാരത്തിന്റെ വാക്കുകള് ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് തോന്നില്ലേ, കേട്ടിരുന്ന ആൾക്കാർ നമ്മളെ പറ്റി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. നമുക്കിനി പോയി തിരുത്താൻ പറ്റോ, അന്ന് ഞാൻ പറഞ്ഞൊക്കെ ബാക്കിലേക്ക് എടുത്തിട്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഏത്, ഇപ്പൊ ഞാനീ പറഞ്ഞ നാല് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കാര്യത്തിലാകട്ടെ, റസൂലുള്ളയുടെ കാര്യത്തിലാകട്ടെ, സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റുള്ളവരുടെ കാര്യത്തിലാകട്ടെ, നമ്മൾ വരുത്തിയ കുറവുകൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണ്, സ്വയം തന്നെ പുച്ഛം തോന്നാണ്, മോശം തോന്നാണ്. അള്ളാഹു നമ്മൾ ധിക്കരിച്ച ഓരോ നിമിഷങ്ങൾ നമ്മളിപ്പോ ആലോചിച്ച് നോക്ക്, നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. നമ്മൾ ചെയ്തു പോയ വൃത്തികേടുകൾ, തെറ്റുകൾ, ഹറാമുകൾ, റസൂലുള്ളാഹി നമ്മൾ ധിക്കരിച്ചത്, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഖേദമായി ബാക്കി നിൽക്കാണ്. അങ്ങനെ ഖേദം ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല സമാധാനത്തോടുകൂടി ജീവിക്കാനോ. വൽഹമ്മൽ മുലാസിം ഇൻഷാല്ലാ അത് വിശദീകരിക്കും, കൂടുതൽ വിശദീകരിക്കും. വൽഹമ്മൽ മുലാസിം, എപ്പോഴും അവന്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സങ്കടം, എപ്പോഴും അത് മോശം സ്വഭാവമുള്ള ആളുകൾ അവർ ചൂടാവുന്നതിനനുസരിച്ചും അവർ മോശം സ്വഭാവങ്ങൾ പെരുമാറുന്നതിനനുസരിച്ചും അവരുടെ സ്വന്തം ഹൃദയത്തെയാണ് അവർ ഉപദ്രവിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ കൂടുതൽ വിഷമം ഇങ്ങനെ തിങ്ങിക്കിട്ടാണ്. അത് ഇൻഷാല്ലാ അതിന് വിശദീകരിക്കും. വൽ ആസാരിൽ ഖബീഹ, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന മോശമായ ഫലങ്ങൾ, നമ്മുടെ മോശം സ്വഭാവം കൊണ്ടുണ്ടാകുന്ന മോശം ഫലങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് നിന്ന് അത് പകർത്തിയ ആളുകളുണ്ട്. ഒരുത്തൻ വാപ്പയാണെങ്കിൽ അവന്റെ കുട്ടികൾ അവന്റെ അടുത്ത് നിന്ന് പകർത്തിയിട്ടുണ്ടാവും. എവിടെ നിന്നാണ് കിട്ടിയത്? വാപ്പാൻ്റെ അടുത്ത് കിട്ടിയത്, ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയത്. ഈ മോശം സ്വഭാവം അവന്റെ അടുക്കൽ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ നിൽക്കുന്നത്. ആരാണ് അവനെ ആ സ്വഭാവത്തിലേക്ക് എത്തിച്ചത്? നമ്മളാണ്. കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ മോശം സ്വഭാവങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാക്കിയ മുറിവുകളുണ്ട്, വേദനകളുണ്ട്. അത് മൂടാൻ നമുക്ക് സാധിക്കും? അല്ല. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത് في العفو احب الي من ان اخطئ في العقاب. ഒരാളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് സംഭവിക്കുന്ന അബദ്ധത്തെക്കാൾ എനിക്കിഷ്ടം ഒരാൾക്ക് പുറത്തു കൊടുക്കുന്നതിൽ സംഭവിക്കുന്ന അബദ്ധമാണ്. എന്താണ് പറഞ്ഞത്? ان اخطئ في العفو احب الي من ان اخطئ في العذاب او في العقاب. ഒരാളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് പറ്റുന്ന തെറ്റിനേക്കാൾ എനിക്കിഷ്ടം പുറത്തു കൊടുക്കുന്നതിൽ പറ്റുന്ന തെറ്റാണ്. എന്താ പറഞ്ഞതർത്ഥം? ഒരാൾക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പുറത്തു കൊടുക്കേണ്ടിയില്ല, പുറത്തു കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടു എന്നായിരിക്കാം. എന്നാലും നമുക്കത് മനസ്സിന് വലിയ വേദന ഉണ്ടാക്കില്ല. നമ്മളൊരാൾ തെറ്റ് ചെയ്തു, നമുക്ക് പുറത്തു കൊടുത്തു, അയാൾ പിന്നെ അതേ അവസ്ഥയിൽ തന്നെ. അത് നമ്മുടെ മനസ്സിലൊരു വേദന പിന്നെ വർദ്ധിപ്പിക്കാനിരിക്കുന്നില്ല. കാരണം ഞാനവന് പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്, എന്നിട്ടും അവന് കൂടുതൽ മോശമാണ് ചെയ്തത്. എന്നാൽ ഒരുത്തനെ നമ്മൾ ഉപദ്രവിച്ചു, ആ ഉപദ്രവിച്ചത് പിന്നീട് തെറ്റാണ് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലോ കൂടുതൽ സങ്കടമാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുക, കൂടുതൽ വിഷമമാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് ശിക്ഷിക്കാനുള്ള വഴികൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് തവണ ആലോചിക്കണം. പുറത്തു കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു തവണ ആലോചിച്ചാൽ മതി, എങ്കിൽ ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ ഒരു തവണ ആലോചിച്ചാൽ മതി, ശിക്ഷിക്കുന്നത് രണ്ട് തവണ ആലോചിക്കണം. കാരണം അതിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എത്രയോ ആളുകളെ നമ്മൾ ചിലപ്പോൾ അടിക്കും, അല്ലെങ്കിൽ ഉപദ്രവിക്കും, പിന്നെ അവർ പോവാൻ, പിന്നെ അവരെ നമ്മൾക്ക് കണ്ട് മാപ്പി ഒതിക്കാനോ പുറത്ത് തരാൻ പറയാനോ നമുക്ക് ചിലപ്പോൾ സാധിച്ചോളന്നില്ല. എന്നാൽ പുറത്തു കൊടുത്തു കഴിഞ്ഞാലോ, അതിൽ നമുക്ക് തെറ്റുപറ്റിയാലോ, അവനോട് പോയിട്ട് പിന്നെ മാപ്പ് വയ്ക്കണോ? ആണോ? ഇല്ല. എപ്പോഴല്ലാതെ രക്ഷിതാവ് എന്ന നിലക്കോ മറ്റോ ഉള്ള ബാധ്യതകൾ നമുക്കുണ്ടായിട്ട് നമ്മൾ അടിക്കാതെ വിട്ട് കുട്ടിക്ക് മോശമായല്ലാതെ. നമ്മൾ വാപ്പയാണ്, കുട്ടീൻ്റെ അടുത്ത് തെറ്റുണ്ടോ? ഞാൻ ഇനി അവനെ ശിക്ഷിക്കാനില്ല, പുറത്തു കൊടുക്കാൻ നേരത്തെ എപ്പോ നോക്കിയാലും പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചിലപ്പോൾ എന്താവും? മഹാകള്ളനായി മാറും. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാളെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല എന്നല്ല, ശിക്ഷിക്കേണ്ട അടുത്ത് ശിക്ഷിക്കണം, പുറത്തു കൊടുക്കേണ്ടത് പുറത്തു കൊടുക്കണം. പക്ഷേ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ കേട്ടതുപോലെ, ഇന്ന റഹ്മതി സബഖത് ഗദബി, എന്റെ കാരുണ്യം എന്റെ ദേഷ്യത്തെ മുൻകടന്നിരിക്കുന്നു. നമ്മൾ പുറത്തു കൊടുക്കാന്നുള്ളത് കൂടുതലാവുകയും ശിക്ഷിക്കാന്നുള്ളത് എടുക്കാവുകയും ചെയ്യാം. മക്കളോടാവട്ടെ ആരോടാവട്ടെ, എപ്പോ നോക്കിയാലും ഒരാൾ ശിക്ഷിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുക. എന്നാൽ മിക്ക സമയത്തും പുറത്തു കൊടുക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ശിക്ഷിച്ചു കഴിഞ്ഞാലോ അതുണ്ടാക്കുന്ന വേദന ചെറുതായിരിക്കില്ല? ആയിരിക്കോ? ഇല്ല, ഒരിക്കലും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ആസാരിൽ ഖബീഹ, അതുകൊണ്ടുണ്ടാകുന്ന അല്ലെ മോശം സ്വഭാവം കൊണ്ടുണ്ടാവുന്ന മോശം ഫലങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുക, ഇത്രയും കാര്യം അവൻ ആലോചിക്കുക. അൽ അസഫദ്ദാം വൽ ഹമ്മൽ മുലാസിം വൽ ആസാർ അൽ ഖബീഹ ഫയർബ ബിനഫ്സിഹി അൻ ഹാദൽ ഖുലുഖ് അസ്സമീം. അങ്ങനെ ഫയർബ, അവൻ ഐ ഫയബ്ര, അവൻ സ്വയം തന്നെ വേർപ്പെടാം. അൻ ഹാദൽ ഖുലുഖ് അസ്സമീം, ഈ മോശം സ്വഭാവത്തിൽ നിന്ന്, ഈ വൃത്തികെട്ട ആക്ഷേപകരമായ മോശം കാര്യങ്ങളിൽ നിന്ന് അവന് അങ്ങനെ അകൽച്ച പാലിക്കാൻ സാധിക്കും.
ومن الأسباب رياضة النفس وتمرينها على هذا الخلق وتوطينها على كل سبب يدرك به هذا الخلق الفاضل فيوطنها على معارضات الأقوال وأنه لا بد من مخالفتهم في العلوم والإرادات ولا بد أيضا من أذية قولية أو فعلية فليتوطن على تحمل الأذى وليعلم أن الأذى القولي لا يضر إلا من قاله وإن من الحزم والقوة أن يكون الإنسان بحيث لا يتأثر بكلام يقصد به إحفاظه ويغلبه بل يعلم أنه إذا غلب أو تأثر فقد أعان المتكلم على نفسه وإن لم يبال به ولم يلقه باله ولم يهتم به ويكترث به فقد قابل القائل بما يكرهه
ومن الأسباب ഇനി പറയുന്നത് വളരെ നല്ല ഫവായിദുകളിൽ ഒന്നാണ്. നൂമുനൽ അസ്ബാബ്, നല്ല സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു വഴി, റിയാദത്തുൻ നഫ്സ് വതംറീനുഹ അലാ ഹാദൽ ഖുലുഖ്, നല്ല സ്വഭാവം ആ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാൻ അവനവന്റെ മനസ്സിനെ പരിശീലിപ്പിക്കുക. റിയാദത്ത് പരിശീലനം കൊടുക്കുക, എക്സസൈസ് ചെയ്യിപ്പിക്കുക. നല്ല സ്വഭാവത്തിന് ദേഷ്യം പിടിക്കുന്ന സന്ദർഭം കിട്ടുന്ന സമയത്ത് അത് പിടിച്ചു വെക്കാൻ വേണ്ടി മനസ്സിനെ ഇങ്ങനെ ശീലിപ്പിച്ചു നോക്കുക, ഒരു തവണ രണ്ട് തവണ ഇങ്ങനെ അതിനെ നല്ല സ്വഭാവങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കറിയാം, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിൽക്കണമെങ്കിൽ ഇരിക്കണം, നടക്കണമെങ്കിൽ നിൽക്കണം, ഇരുന്നിട്ട് ദേഷ്യം തീരുന്നില്ലെങ്കിൽ കിടക്കണം, അഴുതു ഷെയ്ത്താൻ റജീം എന്ന് പറയണം, എന്നിട്ട് ദേഷ്യം പോയില്ല ഉറുതു കൊടുക്കണം, ചെയ്തു നോക്കുക. നമ്മളൊക്കെ ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ ഓർക്കില്ല, ഓർത്താൽ തന്നെയും ദേഷ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ ഇതൊന്നും ചെയ്യൂല. ചില ആളുകൾ അങ്ങനെ വരെ ആഗ്രഹിക്കുന്ന, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യം ഇപ്പോഴൊന്നും തീർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ദേഷ്യം അവസാനിക്കരുത്, അതായത് ഇത് തീർക്കണം, പറഞ്ഞിട്ട് തീർക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവൻ അവന്റെ സ്വന്തത്തെ പരിശീലിപ്പിക്കുക ദേഷ്യം നിയന്ത്രിക്കാൻ. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കാതെ അവൻ അതിനെ അഴിച്ചുവിടുകയാണെങ്കിലോ, പിന്നെ അവന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാവും. പിന്നീട് അവന് ദേഷ്യം അവനെ കീഴടക്കുകയും അവന് പിടിച്ചാൽ നിർത്താൻ പറ്റാത്ത സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ചില ആളുകൾ നിങ്ങൾ കണ്ടില്ല, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മുന്നിലുള്ളതൊക്കെ എടുത്ത് എറിയുക, എടുത്ത് പൊട്ടിച്ചു കളയുക. എന്തായിരിക്കും കാരണം? ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും. ഒരാളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതോടുകൂടി ദേഷ്യമായി, ഫോൺ എടുത്ത് താഴത്തേക്ക് എറിഞ്ഞു. ആർക്ക് നഷ്ടമാണ്? അവൻ തന്നെ നഷ്ടമാണ്, അവന്റെ ഫോൺ പോയി അല്ല. ഇത് എങ്ങനെ എത്തിച്ചേരുന്നതാണ്? ദേഷ്യം മനസ്സിലേക്ക് കയറി വരുമ്പോൾ അതിനെ അഴിച്ചുവിടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെ അഴിച്ചുവിടരുത്, പിടിച്ചു വെക്കുക. ഇതിങ്ങനെ പിടിച്ചു വെക്കുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെന്താവും? പിന്നീട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇതേപോലെ തന്നെ ഏത് നല്ല സ്വഭാവം? റീബത്ത്, പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർത്തിട്ട് പിടിച്ചു വെക്കാൻ ശ്രമിക്കാം. അബൂസുറാസി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം റീബത്ത് നിയന്ത്രിക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് നേർച്ച നിറഞ്ഞ നേർച്ച നിറഞ്ഞു. ഇനി റീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഒരു ദീനാർ ദാനം നൽകും, ഒരു നോമ്പ് നൽകും. ഇനി റീബത്ത് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പ് നൽകും. അങ്ങനെ മിക്ക ദിവസം നോമ്പായി. റീബത്ത് പറയാം, നോമ്പൊക്കെ മിക്ക ദിവസം നോമ്പായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അടുത്ത നേർച്ച നിറഞ്ഞു. എന്താണ് നേർച്ച? ഇനി ഗൈബത്ത് പറഞ്ഞാൽ ഓരോ ഗൈബത്തിനും പകരമായി ഒരു ദീനാർ ഞാൻ കൊടുക്കും. പിന്നെ കയ്യിലുള്ള പൈസനെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഗൈബത്ത് പിടിച്ചു വെക്കാൻ തുടങ്ങി. പിന്നെ അതില്ലാതെ നബി പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഇനി ഒരു തെറ്റ് ചെയ്താൽ ഒരു പൈസ കൊടുക്കും എന്ന് പറഞ്ഞ അവസാനം പൈസ ഇല്ലാത്ത അവസ്ഥയിലാവില്ല. ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അവനവന് പറ്റാത്ത തീരെ പറ്റാത്ത കാര്യങ്ങൾ നേർച്ചയായി നേടുക എന്നത് മക്രൂഹാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി ആരും പോയിട്ട് എന്തെയ്യാൻ നിൽക്കണ്ട. ഉടനടി ഞാനിത് അതിന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ പൈസ കൊടുക്കുന്ന അവസാനം പിന്നെ അടുത്ത് പൈസ ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ ഈ നേർച്ചയൊക്കെ വീട്ടാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അവസാനം അവൻ നേർച്ചയെ പരിഗണിക്കാതെ രണ്ടാമതൊരു തെറ്റും കൂടിയായി. എന്താണ്? ചെയ്ത നേർച്ച പൂർത്തീകരിക്കാതെ സുന്നത്തായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സുന്നത്ത് സ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 100 rupees കൊടുക്കുന്നത്. സുന്നത്ത് സ്കരിക്കാതെയായി. വാജിബായ 100 rupees അവിടെ ഇങ്ങനെ കയറി കയറി 10-50 rupees കടയായി എന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ചിന്തിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞത്, നല്ല സ്വഭാവങ്ങൾ മനസ്സിന് ശീലമാക്കി കൊണ്ടുവരിക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ പതുക്കെ മേലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. رياضة النفس وتمرينها على هذا الخلق وتوطينها على كل سبب يدرك به هذا الخلق الفاضل او يدرك به هذا الخلق الفاضل. يدرك എന്ന് പറയാം, ഇദ്രാക് എന്ന് പറയാം. وتوطينها അവന്റെ മനസ്സിനെ അവൻ ശീലമാക്കുക. തവപ്പന ശീലമായി, ഒരു കാര്യം അത് സ്ഥിരമായി. ഒപ്പന ഒരു കാര്യം, ഒപ്പന്നാണ് രാജ്യം എന്നാണ്. അവനവനെപ്പോഴും സാഹസിക്കുന്ന സ്ഥലമാണ് അവന്റെ രാജ്യം. എല്ലാ കാരണങ്ങളിലേക്കും അവനവന്റെ നഫ്സിനെ കൊണ്ടുപോവുക. അതിലൂടെ അവന് ഈ നല്ല സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ, അതായത് എല്ലാ നല്ല സ്വഭാവങ്ങൾ നേടിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയുണ്ടോ, കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ, അതിലേക്കൊക്കെ അവൻ എത്തിക്കും. നല്ല സ്വഭാവം നേടിയെടുക്കാനുള്ള കാരണങ്ങൾ പലതും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുക. മോശമായ കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മോശമായി പോകും. അൽമർഉ അലാ ദീനി ഖലീലിഹി. അൽമർഉ അലാ ദീനി ഖലീലിഹി. فيوطنها على معارضات الاقوال. അങ്ങനെ അവൻ എന്ത് ചെയ്യട്ടെ? അവന് എതിരെ വരുന്ന വാക്കുകൾ, അവനോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ മുന്നിൽ അവൻ അവന്റെ നല്ല സ്വഭാവം ശീലിപ്പിക്കാനുള്ള വഴി കണ്ടെത്തട്ടെ. ഒരാള് അവനോട് ഒരു എതിരും പറയാത്ത ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിലോ, അങ്ങനെ അതൊരു പ്രയാസമല്ല. നല്ല സ്വഭാവം ശീലിക്കേണ്ടതില്ല, കാരണം അവൻ പറഞ്ഞതാണ് എല്ലാം നടക്കുന്നത് എന്ന രൂപത്തിലാണ്. അവനോട് എതിർത്ത് സംസാരിക്കുന്ന ആളുകൾ അവരോട് ഇടപഴകിക്കൊണ്ട് അവൻ അവന്റെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കട്ടെ. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവന് ഉണ്ടാക്കട്ടെ. ഒരാൾ അവനോട് എതിർത്ത് കഴിഞ്ഞാൽ ആ എതിർപ്പിനെ സ്വീകരിക്കാനുള്ള അവസ്ഥ അവന്റെ ഹൃദയത്തിന് അവന് കൊണ്ടുവരട്ടെ. ആരും നമ്മളായിട്ട് എതിർത്ത് സംസാരിക്കുന്നില്ല, പിന്നെ നമുക്ക് ആരായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും നല്ല സ്വഭാവത്തിലാണ്. ചില ആളുകൾ വിചാരിക്കും നല്ല സ്വഭാവം എന്നാണ് എന്റെ, ഓൻ എന്നേറ്റ് നല്ല പോലാണെങ്കിൽ ഞാൻ തിരിച്ച് നല്ല പോലെ, എന്നേറ്റ് കച്ചറ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ കച്ചറയാവും എന്ന് പറയുന്ന ആൾക്കാരെ കാണാം. അവനവനേറ്റ് നല്ല പോലെ നിൽക്കുന്നവരോട് തിരിച്ച് നല്ല പോലെ നിൽക്കുക നിന്റെ ആവശ്യമില്ല. അവനവനോട് എതിർത്ത് നിൽക്കുന്നവർ അവരോട് നല്ല പോലെ നിൽക്കലാണ് നല്ല സ്വഭാവമാവുന്നത്. അതുകൊണ്ടാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് എപ്പോഴാണ് വലിയ പുണ്യകർമ്മമായി മാറുന്നത്? കുടുംബ ബന്ധം മുറിക്കുന്നവരോട് അങ്ങോട്ട് പോയി ചേർക്കുമ്പോഴാണ്. ഒരാൾ നല്ലപോലെ ഇങ്ങോട്ട് നിൽക്കുന്ന കുടുംബക്കാരനോട് തിരിച്ചു നല്ലപോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് മുകാഫഅത്താണ്. എന്താണത്? മുകാഫഅത്താണ്, ചെയ്തതിന് നല്ലത് ചെയ്യാന്നുള്ളതാണ്. എന്നോട് നല്ലപോലെ നിൽക്കുന്നവരോട് ഞാനും നല്ലപോലെ നിൽക്കുന്നു, അത് മുകാഫഅത്താണ്. എന്നാൽ എന്നോട് കുടുംബ ബന്ധം മുറിക്കുന്നവർ അല്ലെങ്കിൽ എന്നോട് അകന്നു നിൽക്കുന്നവർ, വലിയ ബന്ധങ്ങളൊന്നും കാണിക്കാത്ത ആള്, അവരടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നത് അതാണ് സിലത്തുർ റഹീം, അതാണ് കുടുംബ ബന്ധം ചേർക്കൽ. അവര് നമ്മളോട് അങ്ങനെയല്ലേ, അപ്പൊ നമ്മളൊന്നും തിരിച്ചങ്ങത്തന്നെ, അവനിങ്ങോട്ട് വെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ തിരിച്ചു കിട്ടൂല എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാം. അത് നല്ല സ്വഭാവമല്ല, അത് ഹസ്നുൽ ഖുലുഖ് ആയിട്ടില്ല. നിന്നോട് നല്ല സ്വഭാവം പെരുമാറുന്നതിനോട് തിരിച്ചു നീ നല്ല സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് മുകാഫഅത്താണ്, നല്ലതിന് പകരം നല്ലത് ചെയ്യാം. അതായത് നിനക്ക് 100 രൂപ എന്നാൽ നീ അയാൾക്ക് തിരിച്ചു 100 രൂപ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നീ അങ്ങോട്ട് പോയിട്ട് കൊടുക്കുന്നത് അതാണ് നല്ല സ്വഭാവം, വേറെ തിരിച്ചു മനസ്സിലാക്കണം. وانه لا بد من مخالفتهم في العلوم والارادات وانه لا بد ترسيهم انيواليما لا بد في مخالفتهم في العلوم والارادات നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും അറിവുകളിലും എതിരുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ ആവാനുള്ളത് സാധിക്കില്ല, എല്ലാവരും വ്യത്യസ്ത ടൈപ്പാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും മറ്റൊക്കെ താമസിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടായിരിക്കും. ആ ആളുകളോടൊക്കെ ഇടപഴകാൻ അവൻ സ്വയം ശീലിക്കണം. എല്ലാവരും എന്നിട്ട് ഞാൻ പറഞ്ഞതേപോലെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കാനേ പറ്റൂലാണ്, പറ്റുമോ? ഇല്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ പ്രശ്നങ്ങൾ സഹിക്കാനും സാധിക്കുമ്പോഴാണ് അവന്റെ സ്വഭാവം നല്ല സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുക. ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കണം എന്ന കോളത്തിൽ അവനെ അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നല്ല സ്വഭാവമായി മാറാൻ അവന് വലിയ പ്രയാസം ഉണ്ടാവുകയില്ല. ولا بد ايضا من اذيه قوليه او فعليه അതുപോലെ തന്നെ മനുഷ്യരുമായി സഹവസിക്കുമ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരും, അത് സംശയമില്ലാത്ത കാര്യമാണ്. ആൾക്കാർ തന്നെ വാക്കുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവിക്കും, ചിലപ്പോൾ സംസാരം കൊണ്ട് ഉപദ്രവിക്കും, ചിലപ്പോൾ പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കും. അത് എന്തായാലും ഉണ്ടാവും, സംഭവിക്കും. മനുഷ്യന്മാരെല്ലാവരും ഒരേ നിലവാരത്തിലായിക്കൊള്ളണമെന്നില്ല, അവർ നിന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എങ്കിൽ അവൻ അവന്റെ മനസ്സിനെ ആ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പാകപ്പെടുത്തട്ടെ. അവന്റെ മനസ്സ് ആ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവൻ അതിനാക്കണം. ഉപദ്രവം ഏറ്റുവാങ്ങുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ചില ആളുകൾ, ചിലപ്പുകളിൽ ചിലർ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്ന ഉപദേശങ്ങളിൽ ഒന്ന്, ഒരാളെ നീ കൂട്ടുകാരനാക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം നീ അവനെ പോയി ദേഷ്യം പിടിപ്പിക്കണം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവൻ എങ്ങനെയാണോ എന്നത് പരിഗണിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവൻ ആരാണെന്ന് മനസ്സിലാവും. ആ ഒരാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് എന്നത് നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യമില്ലാത്ത സമയത്ത് അയാൾ എന്തായിരിക്കും? അതിനോട് സമാന, അതിനേക്കാൾ നല്ല സ്വഭാവത്തിലായിരിക്കും. ഒരാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് രണ്ട് വിഷയത്തിൽ ദേഷ്യം പിടിച്ചു, ആകെ ചീത്ത പറഞ്ഞു, മോശമായി വൃത്തികേടുകൾ സംസാരിച്ചെങ്കിൽ അവന്റെ ശരിയായ സ്വഭാവം നമുക്ക് തിരിച്ചു കിട്ടി. എന്നാൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവൻ അത് ക്ഷമിക്കുകയും പിടിച്ചു നിൽക്കുകയും നിന്നോട് നല്ല രൂപത്തിൽ നീതിയിൽ തിരിച്ചു പെരുമാറുകയും ചെയ്യുന്നു എങ്കിൽ ദേഷ്യമില്ലാത്ത സമയത്ത് അവന്റെ അടുക്കൽ നിന്ന് ഇതിനേക്കാൾ നല്ലത് പ്രതീക്ഷിക്കാം. പറഞ്ഞത് ഇനി ഇത് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്ത് ചെയ്യരുത്? ദേഷ്യം പിടിപ്പിക്കരുത്. പറഞ്ഞത് ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുമ്പോൾ അവന്റെ സ്വഭാവം പുറത്തേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നന്മകളിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വലിയഅലം അന്നൽ അദാ അൽ ഖൗലി ലാ യദുറു ഇല്ലാ മൻ ഖാല. ഇനി മുതൽ പറയുന്നത് വളരെ നല്ലൊരു ഫായിദയാണ്. വൽഅദിയ വലിയഅലം അന്നൽ അദാ അൽ ഖൗലിയ വാക്കുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ ലാ യദുറു ഇല്ലാ മൻ ഖാല. അവൻ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, നീ ഒരാളെ വാക്കുകൊണ്ട് ഉപദ്രവിക്കുമ്പോൾ അതുകൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നത് നീ തന്നെയാണ്, അവൻ അവനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. വാക്കുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ ചീത്ത പറയുമ്പോൾ ശരിക്കും ഞാൻ എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. കാരണം وان من الحزم والقوه ان يكون الانسان بحيث لا يتاثر بكلام يقصد به احفاظه واغضابه. احفاظ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കാൻ, കോപത്തിലാക്കാൻ. ഒരു മനുഷ്യൻ അയാളുടെ മനസാന്നിധ്യത്തിൽപ്പെട്ടതാണ്, അയാളുടെ ഹൃദയത്തിന്റെ ശക്തിയിൽപ്പെട്ടതാണ് ഒരാൾ അയാൾക്ക് ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ, ഒരു മനുഷ്യൻ അയാളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് പറയുന്ന സന്ദർഭത്തിൽ അയാൾ ആ വാക്കുകൊണ്ട് സ്വാധീനിക്കപ്പെടാതിരിക്കുക എന്നത്. ഒരാൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുക എന്നത് അയാളുടെ കൂവത്തിൽപ്പെട്ടതാണ്, ശക്തിയിൽപ്പെട്ടതാണ്, അയാളുടെ മനസാന്നിധ്യത്തിൽപ്പെട്ടതാണ്. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിന്നോട് ചീത്ത പറയുമ്പോൾ? നിന്നെ എങ്ങനെയും ദേഷ്യം പിടിപ്പിക്കാനാണ്, നിന്റെ മനസ്സിലേക്ക് വെറുപ്പുണ്ടാക്കാനാണ്, നിന്റെ മനസ്സ് ദുഃഖം അതിൽ വരുത്തി വെക്കാനാണ്. അപ്പോൾ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ എതിര് ചെയ്യുക എന്നതാണ് ആ സന്ദർഭത്തിലുള്ള ഏറ്റവും നല്ല പരിഹാരം. നിന്നെ ചീത്തറിയുന്നാൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ്, നിനക്ക് മനസ്സിൽ വിഷമം കയറാനാണ്. നീ അത് മൈൻഡേ ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ, അത് പറഞ്ഞവനാണ് കൂടുതൽ ബുദ്ധിമുട്ടാവാം. ഞാനാണ് ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കൂല, ചൂടാക്കുന്ന. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഭയങ്കരമായി ദേഷ്യം പിടിക്കുന്ന ആളുകൾ, അവർ ചൂടായി കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അവരെന്താ പറയാ, എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് പറയാ. എന്നാ നാ പറഞ്ഞിപ്പോയ, അവൻ എന്തെങ്കിലും തിരിച്ചു പറയണം, എന്നാൽ അവന് പരസ്പരം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുള്ളൂ. പക്ഷെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അതിന് നല്ല രൂപത്തിൽ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നല്ല സംസാരം നിർവഹിച്ചാൽ, അത് ചീത്തത് പറഞ്ഞവനെയാണ് ഉപദ്രവിക്കാൻ. ദേഷ്യം പിടിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സ അതാണ്, ദേഷ്യം പിടിക്കുന്നതോട് തിരിച്ച് നല്ല രൂപത്തിൽ പെരുമാറണം. അതോടുകൂടി അവന്റെ ദേഷ്യം വൃതാവിലായി പോകും, വൃത്തിയായി പോകും, യാതൊരു ഉപകാരമില്ല, അവനാണ് കൂടുതൽ ഉപദ്രവം ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ബലിയ അലം അന്നഹു ഇദാ ഗദിബ ഔ തഅസ്സറ ഫഖദ് അആന അൽ മുതകല്ലിമ അലാ നഫ്സിഹി. അവൻ മനസ്സിലാക്കട്ടെ, അവനോട് ദേഷ്യം പിടിക്കുന്നയാൾക്കെതിരെ തിരിച്ച് ദേഷ്യം പിടിച്ചാൽ അവനെതിരെ സംസാരിക്കുന്നയാളെ യഥാർത്ഥത്തിൽ ഇവൻ സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നന്നായി മനസ്സിലാക്കേണ്ട കാര്യം, എന്നോട് ഒരാൾ ചൂടാകുന്നു, ദേഷ്യം പിടിക്കുന്നു, അയാൾ എന്നോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഞാൻ അത് കണ്ട് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നിർവഹിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ ഉണ്ടാതിരുന്നാലോ, ഞാനത് സഹിച്ചാലോ, അവൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവന് കിട്ടുന്നത്. അപ്പോ പ്രതികരണങ്ങൾ രണ്ട് രൂപത്തിലാവാം, ഒന്നല്ലെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും കിട്ടാനില്ല, അവനാകട്ടെ യാതൊരു ഉപദ്രവവും സംഭവിക്കാനില്ല. എന്നാൽ മിണ്ടാതിരുന്നാലോ, നമ്മുടെ മനസ്സിന് റാഹത്വമായി, അവന്റെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ഉപദ്രവമായി എത്തുകയും ചെയ്യും. അവനാണ് കൂടുതൽ വേദനയുണ്ടാവുന്നത്. ആരെങ്കിലും അവന്റെ എതിരാളി സംസാരിക്കുന്നത് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ, അവഗണിച്ചു വിട്ടാൽ, അത് വലിയ പ്രശ്നമായി കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ, അവൻ എന്താണോ തന്റെ എതിരാളി ഉദ്ദേശിച്ചത് അതിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. നിന്നെ ദേഷ്യം പിടിക്കുന്ന ആള് ദേഷ്യം പിടിക്കാൻ വന്നെങ്കിൽ ഉണ്ടാതിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാതിരിക്കും, മറ്റവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന രൂപത്തിൽ ഉണ്ടാതിരിക്കും. അങ്ങനെ ആവരുത്. എങ്ങനെ, നീയൊക്കെ പോടാ, ഇന്നൊന്നാവും, അതെ അങ്ങനെ പറയും. അത് ഒരു പത്ത് ജാതി പത്ത് ചീത്ത വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ പവറാണ് അതിനുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ അവഗണിക്കുന്നതല്ല. പിന്നെ ഉണ്ടാതിരിക്കുക, നല്ല രൂപത്തിൽ തിരിച്ചു വരുമാറാം. ഇതൊക്കെ ഓരോരുത്തരും തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ ദേഷ്യം പിടിക്കുന്ന ആളെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മൾ അയാളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന രൂപത്തിലല്ല, മറിച്ച് അയാൾ പറയുന്ന ആ വാക്കുകൾ അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായി കാണിക്കുന്നില്ല. നമ്മൾ അയാളോട് ചിരിച്ചു പെരുമാറിയാൽ, സ്നേഹത്തോടുകൂടി പെരുമാറിയാൽ, അതാണ് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ അവഗണിച്ചുകൊണ്ട് നിന്നൊന്നും ഞാന് 5 പൈസന്റെ വില കൽപ്പിക്കുന്നത് എന്താ ചെ പറഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യം ഉണ്ടാകില്ല. അങ്ങനെയല്ല, മറിച്ച് അവന്റെ ദേഷ്യത്തെ നിശബ്ദമായി നേരിട്ട് കഴിഞ്ഞാൽ അത് ആ പ്രശ്നത്തിൽ നിന്ന് അവനെ
രക്ഷപ്പെടുത്തുന്ന والغم والخوف على قلبه فكما يسعى بدفع فكلما يسعى بدفع ما يريد إيلامه
فكما يسعى
بدفع ما يريد إيلام ظاهرته
إيلام ظاهره
فليسعى بدفع ما يريد إيلام باطنه
إيلام باطنه
يترك الاهتمام به
بترك
الاهتمام به
لأن جل مقصد عدوه إيلام قلبه കാരണം അവന്റെ ശത്രുവിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക എന്നതാണ്. ആരുടെ ഹൃദയത്തെ? അവൻ ചീത്ത പറയുമ്പോ ആരെയാണോ അവൻ ചീത്ത പറയുന്നത് അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കലാണ് അവന്റെ ഉദ്ദേശം. നമ്മളെന്ത് പറഞ്ഞാൽ ചീത്ത അറിയുന്നത്? അവന്റെ മനസ്സിൽ കുറച്ച് വിഷമുണ്ടാക്കണം, കുറച്ച് പ്രയാസം, അവൻ അറിയത്തതിന്റെ വേദന എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ദേഷ്യം പിടിക്കുന്നത്. നമ്മുടെ ചൂടാവുന്ന എന്തിനാണ്? അവന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേഷ്യം പിടിക്കുന്നത്. അപ്പോൾ ഈ ദേഷ്യം പിടിക്കുന്ന ആളുടെ ഉദ്ദേശം നിന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കലാണ്. അവന്റെ മനസ്സിൽ സങ്കടവും ദുഃഖവും ഭയവും സൃഷ്ടിക്കലാണ്. എന്താണ് ചൂടാവുന്നത്? അവന്റെ മനസ്സ് വിഷമിക്കണം, അതിനുവേണ്ടിയാണ് ചൂടാവുന്നത്. فكلما يسعى بدفع ما يريد الى مظاهره لا അവൻ ശരീരത്തിലേക്ക് ഉപദ്രവിക്കാൻ വരുമ്പോൾ അത് തടുത്തു നിർത്തുന്നത് പോലെ فليسعى بدفع ما يريد الى مباطنه അവന്റെ ഹൃദയത്തിനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവന്റെ ഉപദ്രവത്തെ തടുത്തു നിർത്തട്ടെ. എങ്ങനെയാണ്? ബിതർക്കിൽ ഇഹ്തിമാമി ബി, അതിനെ പരിഗണിക്കാതെ വിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൃദയം സമാധാനം ഉണ്ടാവും. എന്നാൽ അവൻ പറഞ്ഞതൊക്കെ അതേ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലോ? ഒരുത്തൻ നിന്നോട് ചൂടാവുന്ന സമയത്ത് പറയുന്നതൊക്കെ അതേ വാക്കിലെടുത്ത് അത് ഹൃദയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ ചിന്ത മനസ്സിൽ ഇപ്പോഴും കെട്ടിക്കിടക്കും, അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയം റാഹത്തിലാണ്, മാഷാ സമാധാനത്തിലാണ്. പിന്നെ അവന് അതായിട്ട് നടക്കേണ്ടതില്ല. പറഞ്ഞോനായിട്ടത് പറഞ്ഞിട്ട് അതും അവന്റെ ഹൃദയത്തിൽ നിന്ന് പോലെ അവന്റെ ഹൃദയമാണ് വേദനിക്കുക.
وما انفع في هذا المقام وغيره ان يجمل الانسان
يجعل الانسان
نصب عينيه وجل مقصده
والابقاء
على قلبه من المشوشات والواردات المؤلمة وان يحفظ راحة قلبه بكل ما يفضى ما يفضي الى الراحة من تحصيل الاسباب المريحة للقلب ودفع كل معارض لها فان راحة القلب اصل طيب العيش في هذه الدار.
وما انفع في هذا المقام وغيره ان يجعل الانسان نصب عينيه وجل مقصده الابقاء على قلبه من المشوشات والواردات المؤلمه. ഇത്തരം സന്ദർഭങ്ങളിലും മറ്റുമെല്ലാം എത്ര ഉപകാരപ്രദമായ കാര്യമാണ് അനീജഅലൽ ഇൻസാൻ, ഒരു മനുഷ്യനാക്കുക എന്നത്. നസ്ബ ഐനൈ, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുക എന്നത്. നസ്ബ ഐനൈ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. വജുല്ല മഖ്സദ, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി തീർക്കുക എന്നത്. അൽ ഇബ്ഖാ അലാ ഖൽബിഹി മിനൽ മുഷവിഷാത്തി വൽവാരിദാത്തിൽ മുഅലിമ, അവന്റെ ഹൃദയത്തിനെ ബാധിക്കുന്ന തശ്വീശ് ചെയ്യുന്ന അവന്റെ ഹൃദയത്തെ ആശങ്കയിലാക്കുന്ന, ആകുലതയിലാക്കുന്ന, വേദനയിലാക്കുന്ന, സങ്കടത്തിലാക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നിന്ന് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു വെക്കുക എന്നത് എത്ര നല്ല കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയം അതിന്റെ റാഹത്ത് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് നടക്കുക എന്നത് ബുദ്ധിയുള്ള ആളുകളുടെ ശൈലിയാണ്. ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാർത്തകൾ പരമാവധി അകന്നു നിൽക്കുക, അത് ഇത്തരം സ്വഭാവങ്ങളിലൂടെ ആകട്ടെ, അത് ഒരാൾ ചീത്തറിഞ്ഞ തിരിച്ചൊന്നും പറയാതെ അത് മൈൻഡ് ചെയ്യാതെ വിടുക. അദ്ദേഹം ശുബ്ഹത്തുകളെ കുറിച്ച്, മതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, അത് വരുന്ന സന്ദർഭത്തിൽ ഹൃദയം ഒരു കണ്ണാടി പോലെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? അതിന്റെ മേലെ എത്ര വെള്ളം ഒഴിച്ചാലും ആ വെള്ളം കണ്ണാടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ ഒഴിച്ച് അതിന് മേലെ കൂടെ താഴ്ത്തിക്കൂടെ ഇറങ്ങിപ്പോകും. ആ അതേപോലെ ആയിരിക്കണം ശുബ്ഹത്തുകളുടെ മുന്നിൽ ഹൃദയം ഒരു കണ്ണാടി പോലെ, അത് തട്ടി അതേപോലെ തന്നെ തിരിച്ചു പോകും. എന്നാൽ നന്മകളുടെ കാര്യത്തിലോ അതൊരു സ്പോഞ്ച് പോലെ ആയിരിക്കണം. എന്താ സ്പോഞ്ചിന്റെ പ്രത്യേകത? അത് വെള്ളത്തിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതത് വലിച്ചെടുക്കും. നന്മകൾ അങ്ങനെ ആയിരിക്കണം. തിന്മകളോ? തിന്മകളെ ഒരു കണ്ണാടി പോലെ തട്ടിത്തെറിപ്പിക്കണം, അതിന് ഉള്ളിലേക്ക് പ്രവേശനം കൊടുക്കരുത്. അപ്പോൾ മോശമായ സംസാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവക്ക് മുൻപിൽ അത് തടുത്തു നിർത്തുക, അത് ശ്രദ്ധിക്കാതിരിക്കുക. അത് അവന്റെ ഹൃദയത്തിന് ഏറ്റവും അനാഫിയായ വഴിയാണ്. وان يحفظ راحه قلبه بكل ما يفضي الى الراحه من تحصيل الاسباب المريحه للقلب അതോടൊപ്പം അവൻ അവന്റെ ഹൃദയത്തിന്റെ റാഹത്ത് സൂക്ഷിക്കുക. بكل ما يفضي الى الراحه അവന്റെ ഹൃദയത്തെ റാഹത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളും കണ്ടെത്തിക്കൊണ്ട്. من تحصيل الاسباب المريحه للقلب ഹൃദയത്തിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉപദ്രവമുള്ള കാര്യത്തിൽ നിന്ന് അതിനെ സൂക്ഷിക്കുക. രണ്ട്, ഉപകാരമുള്ള കാര്യം ഹൃദയത്തിലേക്ക് കയറ്റിവെക്കുക. ഹൃദയം ഒരു പാത്രം പോലെയാണ്. അതിന്റെ ഉള്ളിലേക്ക് നീ എന്താണോ നിറക്കുന്നത് അതായിരിക്കും അതിന്റെ ഉള്ളിൽ നിറയുക. നല്ല വാർത്തകൾ നിറച്ചാൽ അത് നല്ലത് പുറത്തേക്ക് തരും. ചീത്ത നിറച്ചാലോ? ചീത്ത പുറത്തേക്ക് തരും. നല്ല വാർത്തകൾ എന്താണ്? ഏറ്റവും നല്ല വാർത്ത ഏതാണ്? അള്ളാഹുവിന്റെ കലാമാണ്. പിന്നെ റസൂലുള്ളാഹിയുടെ ഹദീസാണ്. പിന്നെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഇൽമുകളാണ്. അതാണ് ഏറ്റവും നല്ല വാർത്ത. എന്നാൽ മോശം വാർത്തകൾ ഏതാണ്? തിന്മകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, വൃത്തികേടുകളാണ്, മോശത്തരങ്ങളാണ്. അത് ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞാൽ അതാണ് പുറത്തേക്ക് വരാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു. ഹൃദയത്തിലൊരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നാകും, അത് മോശമായാൽ ശരീരം മോശമാകും. ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിൽ എന്താണോ നമ്മൾ നടക്കുന്നത് അതിനനുസരിച്ചാണ് അത് ഇരിക്കുക. ഇന്ന് നമ്മുടെ ഈ പത്രങ്ങളിൽ കാണുന്ന മിക്ക വാർത്തകളും വളരെ മോശം വാർത്തകളാണ്. അതിലുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി വെക്കാതിരിക്കുക. അല്ലെ, അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? തിന്മകൾ നിസ്സാരമായി പോകും. മോശത്തരങ്ങൾ, വൃത്തികേടുകൾ നമുക്ക് നിസ്സാരമായി തോന്നും. വലിയ വലിയ ക്രൂരതകൾ വായിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളോടുള്ള ഗൗരവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് ഒഴിവാക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ വായിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത വാർത്തകൾ, വിഷയങ്ങൾ, അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ വേണ്ടത് പഠിക്കുകയും ഉപകാരമുള്ളതിലേക്ക് തിരിയുകയും ചെയ്യുക. അവന്റെ റാഹത്തിനെ ഇല്ലാതെയാക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവൻ തടുത്തു വെക്കുക. فَإِنَّ رَاحَةَ الْقَلْبِ أَصْلُ طَيِّبِ الْعَيْشِ فِي هَذِهِ الدُّنْيَا فِي هَذِهِ الدَّارِ. ദുനിയാവിൽ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഹൃദയത്തിലെ സമാധാനമാണ്. ഹൃദയത്തിന് കിട്ടുന്ന റാഹത്താണ് ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ നന്മകളുടെയും അടിസ്ഥാനം.
فَلَوْ كَانَ الْإِنْسَانُ بِكُلِّ نَعِيمٍ وَتَوَفَّرَتْ لَدَيْهِ لديه اسباب اسباب الراحه وقلبه في فلك وحرج لا يخرج من همه وقلبه في قلق وحرج وقلبه في قلق وحرج لا يخرج من هم الا وقع في اخر ولا يفرح بموجود ومحبوب الا وجد الا وجد حشو حشو قلبه ما يقدره فانه حتى الان لم يصل الى المقصود الذي يسعى له احل العقول الراقيه أهل العقول الراقية فإنهم يسعون أولا لراحة في قلوبهم لراحة قلوبهم وطمأنينتها بالإنابة إلى الله في مهماتهم وملماتهم وأحوالهم كلها ويتممون ذلك بالحلم وحسن الخلق وحفظ قلوبهم من كل مشوش يقدر عليهم حياتهم عليهم حياتهم الطيبة ونعيمهم العاجلة والآجلة.
فلو كان الإنسان بكل نعيم തൊട്ട് മുൻപ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ഹൃദയത്തിന്റെ റാഹത്താണ്, ഹൃദയം സമാധാനത്തിലാവുക എന്നതാണ്. ഫലവ് ഖാനൽ ഇൻസാൻ ബിക്കുല്ലി നഈം, ഒരു മനുഷ്യൻ അവന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, വലിയ വീടുണ്ട്, സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട് നേരിക്ക. വതവഫറത് ലദൈഹി അസ്ബാബുർ റാഹ, റാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവന്റെ അടുക്കലുണ്ട് അല്ലെ. ചൂടുവെള്ളേണ്ട ആവശ്യമില്ല, ഭയങ്കര സുഖമായ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, എ സി ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കാം. എല്ലാ നന്മകളും ഒരാൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. വഖൽബുഹു ഫീ ഖലഖിൻ വഹറജ്, എന്നാൽ അവന്റെ ഹൃദയം ആകെ പരിഭ്രാന്തിയിലാണ്, കലങ്ങി മറിഞ്ഞുകൊണ്ടാണ്, ആകെ വിഷമത്തിലാണ്. ലാ യഖ്റുജു മിൻ ഹമ്മിൻ ഇല്ലാ വഖഅ ഫീ ആഖർ, ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തെടുത്താൽ അടുത്തതിൽ പോയി ചാടും, ഒരു വിഷമത്തിൽ നിന്ന് പുറത്തെടുത്താൽ അടുത്ത വിഷമം, ഒരു ദുരിതം കഴിഞ്ഞാൽ അടുത്ത ദുരിതം. ഇങ്ങനെയാണ് അവന്റെ ഹൃദയമുള്ളത് എങ്കിൽ വലാ യഫ്റഹു ബിമൗജൂദിൻ വമഹ്ബൂബിൻ ഇല്ലാ വജദ ഹശ്വ ഖൽബിഹി മാ യുഖദ്ദർ, അവന്റെ അടുക്കൽ ലഭിച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അവന് ഇഷ്ടമുള്ള എന്തെല്ലാം അവൻ നേടിയോ, ഒക്കെ നേടിയാലും എല്ലാം അവൻ നേടിയെടുത്താലും അവന്റെ ഹൃദയത്തിൽ അവയെല്ലാം ഇല്ലാതെയാക്കുന്ന, അവയിലെല്ലാം കലർപ്പുണ്ടാക്കുന്ന വേദന അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ പൈസക്കാരാണ്, വലിയ പണക്കാരാണ്, രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ പിന്നെ സമാധാനമില്ല, എന്തിനും ഉറക്കം തന്നെ ഇല്ല. എന്നാൽ വേറെ ചില ആളുകൾ അവന്റെ പോക്കറ്റ് എടുത്തു നോക്കിയാൽ 10 രൂപ പോലും ചിലപ്പോൾ കിട്ടൂല. പക്ഷെ എത്ര സമാധാനത്തോടുകൂടി അവൻ ജീവിക്കുന്നത്, പ്രവാഹത്തിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിലാണ്, വിശ്വാസത്തിലാണ്, അവന് ടെൻഷനുകളില്ല, സമാധാനത്തിലാണ്. അവന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടന്നിരിക്കുക, എന്നാൽ പോലും അവൻ ഉറച്ചു നിൽക്കാൻ അവന് അതൊരു പ്രശ്നമില്ല, അവൻ സമാധാനത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അവനുള്ള വിശ്വാസത്തിൽ അവന്റെ ഹൃദയം തമഅനീനത്തിലാണ്. വേറെ ചില ആളുകളോ എല്ലാം ഉണ്ട്, എല്ലാ ദുനിയാവും ഉണ്ട്, പക്ഷെ മനസ്സ് റാഹത്തിലല്ല, അത് ഭയങ്കര പ്രയാസത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഹൃദയം നന്നാവാനാണ്, നമ്മുടെ മനസ്സ് റാഹത്തിലാവാനാണ്. പണം എത്ര കിട്ടിയത് കൊണ്ടും അത് കിട്ടൂല. എത്രയോ സമ്പത്തുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലെ, വലിയ പൈസ ഉണ്ട്, പക്ഷെ അവന്റെ വീട്ടിൽ നിന്ന് മധുരമുള്ളത് തിന്നാനും വയ്യ, എരിവുള്ളത് തിന്നാനും വയ്യ, ഉപ്പുള്ളത് തിന്നാനും വയ്യ, ഒന്നും തിന്നാനും വയ്യ, അവനൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അവനെടുത്ത് കൊണ്ടുനടക്കണമെങ്കിൽ തന്നെ 2-3 ആൾക്കാർ വേണം, സമാധാനമില്ല, മനസ്സിന് റാഹത്തില്ല, പണം കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല ചില ആളുകൾക്ക്. അപ്പൊ പണമോ അതല്ലെങ്കിൽ അധികാരമോ ഇതൊന്നുമല്ല മനസ്സിന് സമാധാനം. മനസ്സിന് സമാധാനം നൽകുന്ന നല്ല സ്വഭാവമാണ്, റാഹത്തുള്ള സ്വഭാവമാണ് അള്ളാഹുവിനോടുള്ള നല്ല ബന്ധം, റസൂലുള്ളയോടുള്ള നല്ല ബന്ധം, മനുഷ്യന്മാരോടുള്ള നല്ല ബന്ധം, അതാണ് മനസ്സിന് റാഹത്ത് നൽകുക. കുറെ ആൾക്കാരെ തട്ടിപ്പറിച്ച് അവന്റെ പൈസ തട്ടിയെടുത്ത് മറ്റവനെ ഉപദ്രവിച്ച് അദ്ദേഹം പറയണം, 2 തരം ആളുകൾ. ഒരാള് അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആകാശത്തേക്ക് ചില ആളുകളുടെ കൈകൾ ഉയർത്തിയിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥനകളിൽ ഇവനെതിരെയുള്ള ശാപ പ്രാർത്ഥനകളാണ്, അവൻ ഇവരെ ഉപദ്രവിച്ചതിനെ കുറിച്ചുള്ള പരാതികളാണ്, ഇവനെതിരെയുള്ള പ്രാർത്ഥനകളാണ്, അവനോട് കിടന്നുറങ്ങാൻ എന്താണ് അവന്റെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവന്റെ കോടതിയിൽ ഇവനെ കുറിച്ചുള്ള പരാതികൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു, അതാണ് ഒരാളുടെ അവസ്ഥ. വേറൊരാളോ, രണ്ടാമത്തൊരാൾ അയാളും വീട്ടിൽ കിടന്നുറങ്ങണം, പക്ഷെ ആകാശത്തേക്ക് ചില കൈകൾ ഉയർത്തിയിട്ടുണ്ട് ആളുകൾ, അവരവനു വേണ്ടി പ്രാർത്ഥിക്കാൻ. അവൻ ചെയ്തു തന്ന നന്മകൾക്ക് നന്ദി പറയാം, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറയാം, അവന് നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറയാം. എന്റെ ആളുകളാണിത്, ഇതിലെ ആരെല്ലാം നമ്മൾ ഉൾപ്പെട്ടേണ്ടത്? അതുകൊണ്ട് നന്നായി ചിന്തിക്കുക. ഒരാളെ ഉപദ്രവിക്കുന്ന സമയത്ത്, ഒരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നന്നായി ചിന്തിക്കുക. അവന്റെ പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ഹൃദയത്തിന്റെ റാഹത്ത് ഏറ്റവും വലുതാണ്. അത് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, അത് കിട്ടില്ല. മറിച്ച് അത് ഈ പറഞ്ഞ നല്ല സ്വഭാവങ്ങളിലൂടെ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബുദ്ധിയുള്ള ആളുകൾ, ഉയർന്ന ബുദ്ധിശേഷിയുള്ള ആളുകൾ അവരെന്താണോ അന്വേഷിക്കുന്നത്, അത് അവൻ ഇപ്പോഴും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വലിയ പണമുണ്ട്, പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാർ അവരെന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്, അതല്ല അവന് ലഭിച്ചിട്ടുള്ളത്. ഈ പണം കൊണ്ടൊന്നും അത് വാങ്ങിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, ഭരണാധികാരികളും പണക്കാരുമായ ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന റാഹത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ചാട്ട കൊണ്ട് നമ്മളെ അടിച്ചിട്ടെങ്കിലും അത് നമ്മുടെ അടുക്കൽ നിന്ന് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. മനസ്സിലുള്ള റാഹത്ത്, പണം ഇല്ലെങ്കിലും 5 പൈസ കയ്യിലില്ലെങ്കിലും റാഹത്തുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ്. നമ്മൾ പഠിച്ച ഹദീസിൽ ലൈസ അൽഗിന അൻ കസറതി അൽഅറദ് വലാകിൻ അൽഗിന ഗിന അന്നഫ്സ്. ഒരാളുടെ ധന്യത അയാൾ ധനികനാണോ എന്ന് അളക്കേണ്ടത് പണം നോക്കിയിട്ടല്ല, പിന്നെ അയാളുടെ ഹൃദയത്തിന്റെ ധന്യത നോക്കിയിട്ടാണ്. ചില ആളുകൾക്ക് കോടികളുണ്ട്, പക്ഷെ അതൊന്നും മതിയാവുന്നില്ല. ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അയാൾക്ക് മാസം അയാളുടെ പരാതി എന്താണ്, അയാളുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നാണ്. ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, അത് പരിഹരിച്ചു കഴിയുമ്പോഴത്തേക്ക് വേറെ പ്രശ്നം. പണം കയ്യിൽ നിൽക്കുന്നില്ല. അയാൾക്ക് എത്ര ശമ്പളമുണ്ട്? 4 ലക്ഷം മാസത്തിൽ ശമ്പളമുണ്ട്. 4 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ, ഒരു 100 ആൾക്കാരെ ശമ്പളം ഒരുമിച്ച് കൂട്ടിയാലും 4 ലക്ഷം ആവില്ല. പക്ഷേ 4 ലക്ഷം മാസത്തിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിൽ സമാധാനം കിട്ടുന്നില്ല, റാഹത്തില്ല. എന്നാൽ വേറൊരാളോ, അയാൾക്ക് 10 രൂപ പോലും മര്യാദക്ക് കിട്ടുന്നില്ല, പക്ഷെ മനസ്സിന് സമാധാനമുണ്ട്. ആരാണ് ഇതിലും സൗഭാഗ്യവാനായി ജീവിക്കുന്നത്? സംശയമില്ല, പൈസ ഇല്ലാത്ത ആളാണ്. കാരണം അയാൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും അയാൾ മനസ്സ് റാഹത്തിലാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമാണ്. മനസ്സിന്റെ റാഹത്ത് എന്നത് വളരെ വലിയ, അത് ലഭിക്കാനുള്ള വഴികളിൽ ഒന്നാണ് സ്വഭാവം നന്നാക്കുന്നത്. ബുദ്ധിയുള്ള ആളുകൾ അവർ ആദ്യം പരിശ്രമിക്കുക അവരുടെ ഹൃദയം നന്നാക്കാനാണ്, അതിന്റെ റാഹത്ത് ലഭിക്കാനാണ്. ബിൽ ഇനാബത്തി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഇനാബത്തോടുകൂടി മടങ്ങിക്കൊണ്ട്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും പൊറുക്കലിനെ ചോദിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യും. അതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. എന്താ ഇനാബത്ത്? അള്ളാഹുനോട് പാപമോചനം ചോദിക്കുക, അതോടൊപ്പം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇനാബത്ത് ആവുന്നത്. ബിൽ ഇനാബത്തി ഇലല്ലാഹി ഫീ മുഹിമ്മാതിഹിം വമുലിമ്മാതിഹിം വഅഹ്വാലിഹിം കുല്ലിഹ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ അവർ ചെല്ലുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. ويتممون ذلك بالحلم وحسن الخلق, അതോടൊപ്പം അള്ളാഹുവിനോടുള്ള അവരുടെ നല്ല ബന്ധത്തോടൊപ്പം അവർക്ക് നല്ല സ്വഭാവവും അതുപോലെ തന്നെ ഹിൽമും ഉണ്ട്. ഹിൽമു എന്നാൽ അവദാനതയുണ്ട്, സൗമ്യതയുണ്ട്. وحفظ قلوبهم من كل مشوش يكدر عليهم حياتهم الطيبه, അവരുടെ നല്ല ഹയാത്തിനെ ഇല്ലാതെയാക്കുന്ന, നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെ കലർപ്പുകൾ ഉണ്ടോ അതൊക്കെ അവർ തട്ടിമാറ്റുന്നു, അതിലേക്കൊന്നും തലട്ട് നോക്കുന്നില്ല. ഇത് ഭയങ്കര വാഹത്തുണ്ടാക്കും. വേറെ ആൾക്കാരെ ആവശ്യങ്ങളില്ലാത്ത കാര്യത്തിലേക്ക് തലട്ട് നോക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാക്കി മാറ്റിയാൽ കുറെ റാഹത്തുണ്ടാകും. വേറുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാൻ നിൽക്കുക, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, നമ്മള് നമ്മളെ ഹയാത്ത്, അതിൽ നമുക്കോ വേറുള്ളവനോ എന്തെങ്കിലും ഒരു ഉപകാരം വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, ഒന്നല്ലെങ്കിൽ നമുക്കൊരു പരലോകത്തേക്കോ ദുനിയാവിലേക്കോ ഉപകാരം വേണം, ഇല്ലെങ്കിൽ വേറൊരുത്തിന് പരലോകത്തേക്കോ ദുനിയാവിലേക്കോ ഉപകാരം വേണം. ഇത് രണ്ടും ഇല്ലാത്തൊരു കാര്യം ഒരുത്തൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവനേക്കാൾ വലിയ ഹംക്ക് വേറില്ല. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അല്ലെ, അവനാന്റെ ദുനിയാവിനോ അതല്ലെങ്കിൽ പരലോകത്തിനോ ഉപകാരമില്ലാത്ത ഒരു കാര്യത്തിൽ സമയം ചെലവഴിക്കുന്നവനേക്കാൾ വലിയ ഒരു അഹ്മക്ക് വേറൊരുത്തിനെ കാണാൻ പറ്റില്ല. വൃത്തി ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം, അത് ഹൃദയത്തെ നശിപ്പിക്കുകയും അതിനെ മോശത്തരങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യും. അവരുടെ ദുനിയാവിൽ ആജിൽ എന്നാണ് പെട്ടെന്ന് ലഭിക്കുന്നത്, ദുനിയാവ് അൽ ആജിൽ വൈകി ലഭിക്കുന്നത്, പരലോകമാണ്. അവരുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും അനുഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയില്ല.
فتأمل في بعض قصص الأخيار قصص الأخيار وما هم عليه من الحياة الطيبة سواء كانوا في فقر أو غني
أو
غنى أو شدة أو رياح وحيث أو رخاء وحيث تنقلب بهم الأحوال فإنك تجد الواحد منهم أبسط الناس خلقا وأرواحهم نفسا وأقرهم عينا بل تجد من هو يسارة منهم وفقد راضيا قانيا غير متسخط على الله وعلى الخلق وذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم.
فتأمل في بعض قصص الأخيار നന്മ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ചരിത്രങ്ങൾ നിശ്ചിതിച്ചു നോക്കുക. വമാഹും അലൈഹി മിനൽ ഹയാതി അത്തയ്യിബ, അവർ നിലകൊള്ളുന്ന മനോഹരമായ ജീവിതം അതിനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കുക. സവാഉൻ കാനു ഫീ ഫഖ്റിൻ ഔ ഗിനൻ, അവർ ദാരിദ്ര്യത്തിലാകട്ടെ സമ്പത്തുള്ള അവസ്ഥയിലാകട്ടെ, ഔഷിദ്ദത്തിൻ ഔ റഖാ കടുത്ത പ്രയാസത്തിലാകട്ടെ അതല്ല എളുപ്പങ്ങളിലാകട്ടെ, വഹൈസു തൻഖലിബു ബിഹിമുൽ അഹ്വാൽ, അവരുടെ അവസ്ഥകൾ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും, ഫഇന്നക തജിദുൽ വാഹിദ മിൻഹും, നിനക്ക് അവരിൽ ഓരോരുത്തരെയും കാണാൻ സാധിക്കും, അബ്സത അന്നാസി ഖുലുഖൻ, അവരിൽ ഏറ്റവും നല്ല വിശാലമായ സ്വഭാവമുള്ളവരായി കാണാൻ സാധിക്കും, വഅർവഹഹും നഫ്സൻ, അവരിൽ ഏറ്റവും റാഹത്തുള്ള നഫ്സ് അവർക്ക് ഉള്ളതായി കാണാൻ സാധിക്കും, വഅഖറഹും ഐനൻ, അവരുടെ കണ്ണുകൾ ഏറ്റവും കുളിർന്നു നിൽക്കുന്നതായി നിനക്ക് കാണാൻ കഴിയും. ബൽ തജിദു മൻ ഹുവ ഫീ യസാറതി മിൻഹും വഫഖർ, ബൽ എന്നാൽ അതിനേക്കാൾ കൂടുതൽ, തജിദു നിനക്ക് കാണാൻ കഴിയും, പ്രയാസത്തിലും ഇടുക്കത്തിലുമുള്ള ആളുകൾ, ദാരിദ്ര്യത്തിലുള്ള ആളുകൾ, അവരെ വരെ നിനക്ക് എങ്ങനെ കാണാൻ കഴിയും, റാദിയൻ ഖാനിഅൻ, അവൻ തൃപ്തനാണ്, ഇപ്പോൾ ഉള്ളതിൽ തൃപ്തനാണ്, ഖാനിഅൻ, അവൻ ഉള്ളതിൽ മതിയാക്കുന്നവനാണ്, കൂടുതലായി സ്വാർത്ഥതയില്ല, അതുപോലെ കൂടുതൽ വാരി പിടിക്കണമെന്ന ആഗ്രഹമില്ല, ഉള്ളതിൽ അവൻ തൃപ്തനാണ്. ഗൈറു മുതസഖിത്തിൻ അലല്ലാഹ് വഅലൽ ഖൽഖ്, അവന് അള്ളാഹുവിനോട് കോപത്തിലല്ല, ദേഷ്യത്തിലല്ല, അരിശത്തിലല്ല, ആളുകളെ കണ്ടിട്ടില്ലേ, ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابه شر انقلب على وجهه خسر الدنيا والآخرة. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ കാണാം അള്ളാഹുവിനെ ഒരു വക്കത്തിരുന്ന് ആരാധിക്കുന്നവരാണ്, അറ്റത്തിരുന്നിട്ട്. فإن أصابه خير اطمأن به, നന്മ ലഭിച്ചാൽ അവൻ തൃപ്തനാണ്, ഉഷാറായി നടക്കും. وإن أصابه شر, തിന്മ എന്തെങ്കിലും ബാധിച്ചാലോ, انقلب على وجهه, അവൻ തിരിച്ചു കളയും, ദീൻ ഉപേക്ഷിച്ചു കളയും, അവനാകെ അള്ളാഹുവിനെ കുറ്റം പറയും. ഖസിറ ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. മറ്റൊരു ഭാഗത്തോ അവരാകട്ടെ ലഭിച്ചതിൽ തൃപ്തി അടയുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ ഖിസ്മത്തിൽ തൃപ്തി അടയുന്ന ആളുകളാണ്. ഈ രൂപത്തിൽ സൃഷ്ടികളോടും അള്ളാഹുവിനോടും അവന് രോഷമില്ല, അള്ളാഹുവിനോട് രോഷമില്ല, സൃഷ്ടികളോട് ദേഷ്യമില്ല, ഇതിലൊക്കെ സൃഷ്ടികളോട് ദേഷ്യം കാണിക്കും, സൃഷ്ടികൾ തന്നെ മനുഷ്യന്മാരും. ആ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒപ്പമുള്ളവർ ചീത്തറിയും, അവന്റെ ദേഷ്യം ഭാര്യയുടെ മേൽ തീർക്കും, മക്കളുടെ മേൽ തീർക്കും, ഇങ്ങനെ എപ്പോഴും ദേഷ്യത്തിലും പ്രശ്നത്തിലുമാണ് അവനുള്ളത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, തിരിച്ചുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് നീ പഠിക്കാൻ, അത് പഠിക്കുന്നത് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഏറ്റവും ഋണയോടുകൂടി ജീവിച്ച ആളുകളാണ് നബിമാരാണ്. നോക്കൂ, നിങ്ങൾ അവരുടെ ചരിത്രം, നൂഹ് നബിയുടെ ചരിത്രം നോക്കൂ. 950 വർഷം മുൻപ് ദഅവത്ത് നടത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും നിരാശ നിഴലിക്കുന്ന വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? സങ്കടം, അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഒരു കുറ്റവും പറയുന്നില്ല. അള്ളാഹുവിനോട് തന്നെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂദ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, മക്കളില്ലാതെയായി, മക്കളില്ലാതെയായി. ആ മക്കളില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തോട് കൽപ്പനകൾക്ക് പുറമെ കൽപ്പനകൾ വരുന്നത്. ഓരോരോ കാര്യങ്ങൾ ഇബ്രാഹിമിനോട് ചെയ്യാൻ കൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും കൽപ്പനകൾ നിറവേറ്റാതെ അദ്ദേഹം മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല. ആ ലഭിച്ച മകൻ കയ്യിൽ പിടിച്ചു നടക്കുന്ന സമയത്താണ് അറുത്ത് കളയാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തെങ്കിലും അള്ളാഹുവിനോടുള്ള കോപം കാണുന്നുണ്ടോ? ഇല്ല. ഇസ്മായിൽ നബി, യാഖൂബ് നബി, യൂസുഫ് നബി, ഇസ്ഹാഖ് നബി, മൂസ നബി, ഈസ നബി, ഇതൊക്കെ ചരിത്രങ്ങൾ നിങ്ങൾ നോക്കൂ. എത്ര റാഹത്തിലാണ് അവർ ജീവിച്ചത്, എത്ര റാഹത്തിലാണ് മരിച്ചത്. നമ്മുടെ റസൂലായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിങ്ങൾ പഠിച്ചതുപോലെ മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ത്വഅമി സലാസത അയ്യാമിൻ ഹത്താ ഖുബ്, മരിക്കുന്നത് വരെ അവിടുന്ന് 3 ദിവസം തുടർച്ചയായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷെ അവിടുന്ന് അഹ്സനു നാസി ഖുലുഖൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു. അർവഹുഹും ഖൽബൻ, ഏറ്റവും നല്ല ഹൃദയമുള്ളവരായിരുന്നു. ഏറ്റവും നല്ല സമാധാനമുള്ളവരായിരുന്നു. അവിടുന്ന് മറ്റുള്ളവരെ കാണുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നന്മ. വദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കത, വദാലിക ഫദ്ലുല്ലാഹ്, എല്ലാ നന്മകളും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി. യുഅതീഹി മനിയഷാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. അല്ലാഹു ദു അൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തരമായ ഔദാര്യം ചൊരിയുന്നവനാണ്. وهذا والله تعالى أعلم الصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. لرودي الشيخ ناصر السعدي رحمه الله ده تندي چريا رسالة وشدير چرنو ولله الحمد والمنة. والله تعالى أعلم.